പലർക്കും ഇതിനോടകമുള്ള പരാതി വളരെ വേഗത്തിൽ അങ്ങ് പഠിപ്പിച്ചു പോയി എന്നത്രേ. പലരും പല സങ്കീർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിപ്പിക്കണമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നിരിക്കാം. ഞാൻ ഓർപ്പിക്കട്ടെ, ഇപ്പോൾ തന്നെ 2 മാസത്തിലധികമായി നാം സങ്കീർത്തന പുസ്തകം പഠിക്കുന്നു. ഓരോ പുസ്തകവും ഇങ്ങനെ പഠിക്കുവാൻ പോയാൽ നമുക്കൊടുവിൽ എല്ലാം പഠിച്ചു തീരാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ഒരു വിധത്തിലാണ് ഈ പഠനം മുൻപോട്ട് പോകുന്നത്. 141 സങ്കീർത്തനം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തേതും നാളത്തേതുമായ പഠനത്തോടുകൂടി ഈ സങ്കീർത്തന പുസ്തകം അവസാനിക്കും. എന്നാൽ ഞാൻ ഒരു വിത്ത് വിതച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദാവീദിൻ്റെ കഷ്ടതയുടെ ആരംഭം എന്നതാണ് 142 സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയം. ഇത് ഒരു ധ്യാന സങ്കീർത്തനമാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ദാവീദിൻ്റെ ധ്യാനം. എനിക്ക് നിങ്ങൾക്കും ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. ദാവീദിൻ്റെ വളരെ ശ്രേഷ്ഠമായ വേറൊരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് എവിടെയായിരുന്നു? ഇതിൻ്റെ തലക്കെട്ടിൽ നാം വായിക്കുന്നത് ദാവീദിൻ്റെ ഒരു ധ്യാനം, അവൻ ഗുഹയിൽ ആയിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. 142 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ യഹോവയോട് ഉറക്ക നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. ഈ സമയത്ത് ദാവീദ് ഏത് ഗുഹയിലാണ് ഒളിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. 1 ശമൂവേൽ 24 എൻഗദി എന്ന ഗുഹയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുല്ലാം ഗുഹയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ദാവീദ് ആദ്യത്തെ പ്രാവശ്യം ശൗൽ തന്നെ ഓടിക്കുമ്പോൾ അവിടെ നിന്നവൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ അതുല്ലാം ഗുഹയിലാണ് ഒളിച്ചിരുന്നത്. ഈ 2 ഗുഹകളെക്കുറിച്ച് നമുക്കറിയാം. ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദ് അതുല്ലാം ഗുഹയിലായിരുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. ആ സമയത്താണ് ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഈ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടിയത്. 1 ശമൂവേൽ 22:2 നാം അത് വായിക്കുന്നു. ഈ സമയത്ത് ഏകദേശം 400 അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തെ അവൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. 2 വാക്യം, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്നതെല്ലാം അവൻ ദൈവം മുൻപാകെ നിരത്തി വെച്ചു എന്നർത്ഥം. അതെ സുഹൃത്തെ, ആ വിധത്തിലാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. നാം യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തോട് നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും തുറന്നു പറയേണ്ടത് ആവശ്യമാണ്. ദാവീദ് പറയുന്നത് ഇപ്രകാരം മാത്രമേ, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എന്ന്. അതെ സുഹൃത്തെ, താങ്കളുടെ പരീക്ഷകളെക്കുറിച്ചും മറ്റെല്ലാറ്റിനെക്കുറിച്ചും താങ്കൾക്ക് ദൈവത്തോട് പറയുവാൻ കഴിയും. എല്ലാം തുറന്നു പറയുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തോട് പറയുക എന്ന ശീർഷകത്തിൽ ഒരു ഭക്തൻ മനോഹരമായ ഈ വാക്കുകൾ എഴുതി. ഒരു വ്യക്തി സുഖ ദുഃഖങ്ങളെക്കുറിച്ച് അവൻ്റെ സ്നേഹിതനോട് പറഞ്ഞ് തൻ്റെ ഹൃദയഭാരം ഇറക്കി വയ്ക്കുന്നത് പോലെ, നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും ദൈവത്തോട് പറയുക. നിന്നെ അവൻ ആശ്വസിപ്പിക്കേണ്ടതിനായി നിന്റെ പ്രശ്നങ്ങളെ അവനോട് പറയുക. നിന്നെ ഉറപ്പിക്കേണ്ടതിന് നിന്റെ സന്തോഷത്തെ അവനോട് പറയുക. നിന്റെ ആഗ്രഹങ്ങളെയെല്ലാം അവനോട് പറയുക, അവൻ അവയെ ശുദ്ധമാക്കും. നിന്റെ അനിഷ്ടങ്ങളെ അവനോട് പറയുക, അവയെ അതിജീവിക്കുന്നതിന് അവൻ നിന്നെ സഹായിക്കും. നിന്റെ പരീക്ഷകളെ അവനോട് അറിയിക്കുക, അവൻ അവയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കും. നിന്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവന് കാണിച്ചു കൊടുക്ക, അവൻ അവയെ സൗഖ്യമാക്കും. നന്മയോടുള്ള നിന്റെ അവഗണനാ മനോഭാവവും തിന്മ ചെയ്യുവാനുള്ള നിന്റെ താല്പര്യവും നിന്റെ അസ്ഥിരതയും എല്ലാം ദൈവത്തോട് തുറന്നു പറയുക. നിന്റെ സ്വയസ്നേഹവും അത് നിമിത്തം മറ്റുള്ളവരോട് നീ എത്രമാത്രം അനീതിയുള്ളവനാകുന്നു എന്നും ലോകമയത്വം നിന്നെ എത്രമാത്രം ആത്മാർത്ഥതയില്ലാത്തവനാക്കുവാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അഹങ്കാരം നിന്നെയും മറ്റുള്ളവരെയും എത്രമാത്രം ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമെല്ലാം ദൈവത്തോട് പറയുക. അപ്രകാരം നീ നിന്റെ സകല ബലഹീനതകളും സകല ആവശ്യങ്ങളും പ്രശ്നങ്ങളും ദൈവത്തോട് പകരുമെങ്കിൽ നിനക്ക് പറയുവാൻ കാര്യങ്ങൾ ഇല്ലാതെ വരികയില്ല. നിനക്ക് സംസാരിപ്പാൻ വിഷയം ഒരിക്കലും തീർന്നു പോകുകയില്ല. നിരന്തരമായി പുതുക്കപ്പെടുന്ന അവസ്ഥയാണിത്. തമ്മിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തവർക്ക് സംസാര വിഷയത്തിന് കുറവുണ്ടാകുകയില്ല. യാതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വാക്കുകൾ അവർ തൂക്കി നോക്കുകയില്ല. അതുപോലെ തന്നെ പറയുവാനുള്ള കാര്യങ്ങൾ അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ല. അവർ ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്നു. ദൈവത്തോട് ഈ വിധത്തിൽ വിലക്ക് കൂടാതെ സംസാരിക്കുവാൻ ശീലിച്ചവർ ഭാഗ്യവാന്മാരാണ്. മനോഹരമായ ചിന്തയില്ലേ? അതെ സുഹൃത്തെ, സർവശക്തനായ ദൈവത്തോട് ഈ വിധത്തിലുള്ള മനോഹരമായ ബന്ധമാണ് ദാവീദിനുണ്ടായിരുന്നത്. അവൻ ദൈവത്തോട് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നതെല്ലാം പറഞ്ഞു. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ഒരു യുവാവായിരിക്കെ ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു. ബുദ്ധിഭ്രമം പിടിച്ച് ശൗൽ രാജാവ് കൊട്ടാരത്തിൽ വെച്ച് ദാവീദിൻ്റെ നേരെ കുന്തമെറിഞ്ഞു. ദാവീദിനെ ഭിത്തിയോട് ചേർത്ത് തറച്ചു കൊല്ലുകയായിരുന്നു ശൗലിൻ്റെ ഉദ്ദേശം. എന്നാൽ അവൻ്റെ ലക്ഷ്യം തെറ്റുകയും ദാവീദ് തൻ്റെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുകയും ചെയ്തു. ഒരു മൃഗത്തെപ്പോലെ അവനെ വേട്ടയാടുവാൻ ശൗൽ ശ്രമിച്ചുകൊണ്ടാണിരുന്നത്. അവന് ആ സമയമെല്ലാം ഓടിക്കൊണ്ടിരിക്കേണ്ടതായി വന്നു. ആ സാഹചര്യത്തിൽ യുവാവായ ദാവീദ് തൻ്റെ ഹൃദയം ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുന്നു. മൂന്നാം വാക്യം, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കണി ഒളിച്ചു വച്ചിരിക്കുന്നു. ദാവീദിനെ കെണിയിൽ അകപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ സഹായത്തിനായി ദാവീദ് ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവം അവനെ നയിക്കുകയും ചെയ്തു. നാലാം വാക്യം, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ദാവീദ് ആദ്യം ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയപ്പോഴത്തെ അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. എന്നാൽ പിന്നീട് നാം മുമ്പ് കണ്ടതുപോലെ ഏകദേശം 400 പുരുഷന്മാർ അവനോട് കൂടെ ചേർന്ന് വന്നു. ഈ സഹായം ലഭിക്കാൻ ഇടയാക്കിയത് ദൈവമാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. 5 മുതലുള്ള വാക്യങ്ങൾ, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്തിൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. രണ്ട് കാര്യങ്ങൾ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ ഗുഹയിൽ ഒളിച്ചിരുന്നു. അവൻ ഒളിച്ചില്ലായിരുന്നെങ്കിൽ ശൗലവനെ കൊന്നുകളയുമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടായിരുന്നു എന്നും നിങ്ങൾ പറയും. അതെ, അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു. എന്നാൽ അവൻ്റെ നല്ല സാമാന്യ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഒളിച്ചിരുന്നതും ദൈവഹിതം തന്നെ. ഇനിയും നാം 143 സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. അടിയന്തര സഹായത്തിനു വേണ്ടിയുള്ള ദാവീദിൻ്റെ അപേക്ഷയാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. 143 സങ്കീർത്തനം, ഇത് ദാവീദിൻ്റെ മറ്റൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. ദാവീദ് ഈ പ്രാർത്ഥനയിൽ തൻ്റെ ഹൃദയം ദൈവം മുൻപാകെ തുറന്നു കാട്ടുന്നു. ഇതുപോലെ നാമും പ്രാർത്ഥിപ്പാൻ പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നോക്കുക. 1 വാക്യം, യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും നീതിയിലും ആശ്രയം വെച്ചുകൊണ്ട് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾ പാപം ചെയ്യുമ്പോൾ ഇതുതന്നെയല്ലേ ചെയ്യേണ്ടത്? 1 യോഹന്നാൻ 1 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദാവീദിനെ പോലെ തന്നെ നാമും ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നു. ഈ സങ്കീർത്തനം മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തോട് ബന്ധപ്പെടുന്നതത്രേ. ഇസ്രായേൽ ജനത്തിൻ്റെ അപേക്ഷയും ഇതുതന്നെയാണ്. അവരുടെ കഷ്ടതയുടെ ദിവസത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് സഹായത്തിനു വേണ്ടി അവർ നിലവിളിക്കുമ്പോൾ ഇതാണ് അവരുടെയും പ്രത്യാശ. ദൈവം അവരെ നിരാശപ്പെടുത്തുകയുമില്ല. ദൈവം ഇസ്രായേലിനോട് ഇടപെട്ട് കഴിഞ്ഞില്ല. മീഖാ പ്രവചനം 7:20 നാം വായിക്കുന്നത്, പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. പുറപ്പാട് പുസ്തകം 2:24-25 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ച് അവരോട് ദയ കാണിച്ചത്? അതെ, ദൈവം വിശ്വസ്തനും നീതിമാനും ആയതുകൊണ്ട് തന്നെ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ജാതികളുടെ പ്രശ്നവും ഇതുതന്നെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ശ്രമിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം മുമ്പ് തന്നെ അവർക്ക് വേണ്ടത് ചെയ്തിരിക്കുകയാണ്. പാപത്തിൻ്റെ മറുവില കൊടുക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ ക്രൂശിലേക്ക് അയച്ചു. അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിനെ താങ്കൾ അംഗീകരിക്കുമ്പോൾ താങ്കൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു നയപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു എന്ന് റോമാലേഖനം 10:4 വാക്യത്തിൽ 143 സങ്കീർത്തനത്തിൻ്റെ 6 ഇനി നോക്കിക്കേ, ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. എത്ര മഴ പെയ്താലും മരുഭൂമി ദാഹത്തോടുകൂടെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്നതായി കാണുവാൻ കഴിയും. ദാവീദ് പറയുന്നത് വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു എന്നാണ്. തുടർന്ന് ദാവീദിൻ്റെ നിലവിളി ഒന്ന് ശ്രദ്ധിച്ചേ, 7, യഹോവേ വേഗം എനിക്ക് ഉത്തരമരുളണമേ, എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. നീ മാത്രമാണ് എൻ്റെ സഹായമെന്നാണ് ദാവീദ് ദൈവത്തോട് പറയുന്നത്. 8 വാക്യങ്ങളിൽ നാം കാണുന്നത്, രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. 10 നാം വായിക്കും, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. തൻ്റെ ഏക പ്രത്യാശയും തൻ്റെ ആശ്രയസ്ഥാനവുമായി ദാവീദ് ദൈവത്തിൽ മാത്രമാണ് ശരണം വെക്കുന്നത്. അത് വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. ഓരോ ദൈവവൈതലിൻ്റെയും ദിനംതോറുമുള്ള പ്രാർത്ഥന ഇതായിരിക്കേണ്ടത് അത്രേ. 144 സങ്കീർത്തനത്തിലേക്ക് ഇനി വരാം. ദൈവത്തെ സ്തുതിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ദാവീദ് രചിച്ച മറ്റൊരു സങ്കീർത്തനമാണിത്. ഇതിലെ ചില കാര്യങ്ങൾ 18 സങ്കീർത്തനത്തിലെ ഇതിനോട് സാമ്യമുള്ളതാണ്. 18 സങ്കീർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. തുടർന്ന് 6 ദാവീദ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ശൗൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോഴത്തെ അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത്. ഇത് പ്രവചനപരമായ സങ്കീർത്തനവുമാകുന്നു. മഹാപീഡനകാലത്ത് ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടാകുവാനിരിക്കുന്ന കഷ്ടതകളെ ഇവിടെ നോക്കിക്കാണുന്നു. ആ കഷ്ടതയുടെ സമയത്ത് അവർ പ്രാർത്ഥനയിൽ ദൈവത്തെങ്കിലേക്ക് തിരിയും. ദാവീദിൻ്റെ കാലം മുതൽ മഹാപീഡനകാലം വരെയുള്ള എല്ലാ ദൈവമക്കൾക്കും ഈ സങ്കീർത്തനം പ്രായോഗികമായ ഒന്നാണ്. 1 നാം കാണുന്നത്, എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്താണ് ദാവീദ് ഇവിടെ അർത്ഥമാക്കുന്നത്? പഴയ നിയമത്തിൽ കാണുന്ന ദൈവം യുദ്ധ തൽപരനായ ദൈവമാകുന്നു എന്ന് ചിലർ ധൃതിയിൽ പറഞ്ഞേക്കും. എന്നാൽ സുഹൃത്തെ, താങ്കൾ ദാവീദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ താങ്കൾ ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും സ്വയരക്ഷയ്ക്ക് ആവശ്യമായത് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും എല്ലാം നല്ലവണ്ണം അറിഞ്ഞിരിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു എല്ലായ്പ്പോഴും സമാധാനപ്രിയനായിരുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. അവൻ മനുഷ്യഹൃദയത്തിന് സമാധാനം നൽകുന്നു. പാപക്ഷമയിൽ കൂടി ദൈവത്തോടുള്ള സമാധാനവും യേശു ക്രിസ്തു നൽകുന്നു. എന്നാൽ അവൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബലവാൻ അവൻ്റെ വീട് കാക്കുന്നു. അതാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. നമ്മുടെ കർത്താവ് സമാധാന പ്രഭു ആകുന്നു എന്ന കാര്യം വാസ്തവം തന്നെ. എന്നാൽ താൻ ഈ ഭൂമിയിൽ മടങ്ങി വരുന്നത് വരെ യഥാർത്ഥ സമാധാനം ഉണ്ടായിരിക്കില്ല എന്നും അവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയും, ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. തൻ്റെ നന്മയ്ക്ക് കാരണം ദൈവമാണെന്നത്രേ ദാവീദ് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും നീതിയുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. ദൈവം തൻ്റെ നന്മയും രക്ഷകനും കോട്ടയും ഗോപുരവും വിടുവിക്കുന്നവനും പരിചയും ആകുന്നു എന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ദൈവമാണ് നമ്മുടെ രക്ഷകൻ. അവനാണ് നമ്മുടെ കോട്ടയായിരിക്കുന്നത്. അവൻ നമ്മുടെ ഗോപുരമാണ്. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ പരിചയായ ദൈവമാണ്. അതെ സുഹൃത്തെ, താങ്കൾക്ക് ഇപ്രകാരം ദൈവത്തെക്കുറിച്ച് ഇന്ന് പറയുവാൻ കഴിയുമോ? എൻ്റെ ജനത്തെ കീഴാക്കി തരുന്നവനും അവൻ തന്നെ. ഇത് പറയുമ്പോൾ ദാവീദ് ഒരു സൈന്യാധിപൻ എന്ന നിലയിലാണ് ഇത് സംസാരിക്കുന്നത്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത്? മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം? ഈ കൊച്ചു മനുഷ്യനെ ദൈവം എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? വാസ്തവത്തിൽ ദൈവം പരിഗണിക്കാൻ തക്കവണ്ണം മനുഷ്യൻ അത്രയ്ക്ക് വലിയവനും എന്തെങ്കിലും ഉള്ളവനോ ഒന്നുമല്ല. നാലാം വാക്യത്തിൽ നാം കാണുന്നു, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമാണ്. അതായത് ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ ഒന്നുമില്ല എന്നർത്ഥം. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം അർത്ഥശൂന്യമാണ്. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം ശൂന്യമാണ്. വലിയ സമ്പന്നരായ ആളുകൾ, ലോകപ്രകാരം ഉന്നതന്മാർ, തങ്ങളുടെ ജീവിതം ആത്മഹത്യയിലൂടെ അവസാനിപ്പിക്കുന്നതായി നാം വായിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. ജീവിതം അവർക്ക് യാതൊരർത്ഥവും ലക്ഷ്യവും ഇല്ലാത്തതായി തീരുന്നു. ആത്മഹത്യാ നിരക്കിൽ നമ്മുടെ കൊച്ചു കേരളം ഭാരതത്തിൽ മുൻപന്തിയിലുമാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു നല്ല പങ്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമുള്ളവരല്ല. പണത്തിന് സമാധാനം കൊടുക്കുവാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശു ക്രിസ്തുവിനെ കൂടാതെ, അതെ ദൈവത്തെ കൂടാതെ, മനുഷ്യൻ വെറും നിഴൽ മാത്രമാണ്, ശൂന്യമാണ്. ദൈവത്തെ കൂടാതെയുള്ള ജീവിതത്തിന് യാതൊരു ലക്ഷ്യവും അർത്ഥവുമില്ല. സൃഷ്ടിതാവിനെ കണ്ടെത്തുന്നതാണ് സൃഷ്ടിക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം. തുടർന്ന് ദാവീദ് ദൈവത്തോട് യാചിക്കുന്നത് നോക്കിക്കേ. അഞ്ചാം വാക്യം, യഹോവേ, ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മനുഷ്യ ചരിത്രത്തിൽ കടന്നു വന്ന് ഇടപെടുവാനുള്ള ഒരു അപേക്ഷയാണ് ഇവിടെ കാണുന്നത്. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരിക്കൽ ദൈവം മനുഷ്യ ചരിത്രത്തിൽ കടന്നു വരുവാൻ പോകുന്നു. അത് എന്നാകുന്നു എന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിലും ദൈവം അപ്രകാരം ചെയ്യുവാൻ പോകുകയാണ്. അവൻ ഇറങ്ങി വരുവാൻ പോകുന്നു. 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ, നിന്റെ അസ്ത്രങ്ങൾ എയ്തവരെ തോൽപ്പിക്കണമേ. കർത്താവ് വീണ്ടും വരുമ്പോൾ അവൻ ന്യായവിധി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം അപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നത് ഒരു വെള്ളക്കുതിരയെയും യോഹന്നാൻ അപ്പസ്തോലൻ കാണുന്നു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു ജയശാലിയായി വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം, എന്നാൽ ദൈവവചനം ഇതാണ് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. 9-ാം വാക്യത്തിൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. മഹാപീഡനം കഴിയാത്തിടത്തോളം ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ ദൈവത്തിന് ഈ പുതിയ പാട്ട് പാടുവാൻ കഴിയുകയില്ല. 145-ാം സങ്കീർത്തനം കൂടി നമുക്കിന്ന് നോക്കാം. ദൈവത്തെ അവൻ്റെ പ്രവൃത്തി നിമിത്തം സ്തുതിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ദാവീദ് എഴുതിയതായി സൂചിപ്പിച്ചിട്ടുള്ളതിൽ അവസാനത്തെ സങ്കീർത്തനം അത്രേ 145-ാം സങ്കീർത്തനം. പേര് പറഞ്ഞിട്ടില്ലാത്ത ചില സങ്കീർത്തനങ്ങളും ദാവീദ് എഴുതിയതായിരിക്കാം, എന്നാൽ നമുക്ക് നിശ്ചയമില്ല. അക്ഷരമാലാക്രമത്തിലുള്ള ഒരു സങ്കീർത്തനമാണിത്. 145 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ എല്ലാം സ്തോത്ര സങ്കീർത്തനങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വലിയ ഹല്ലേലൂയ സ്വരം നാം കേൾക്കുന്നു. അതുവരെ നമ്മുടെ സ്തോത്രവും സ്തുതിയും പൂർണ്ണമായിരിക്കുകയില്ല. യേശുവിൻ്റെ ജനന സമയത്ത് ദൈവദൂതന്മാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് പറഞ്ഞു. എന്താണ് കാരണമെന്നറിയാമോ? കാരണം യേശു ബേത്ലഹേമിൽ ജനിച്ചു, അവൻ സമാധാന പ്രഭുവാണ്. എന്നാൽ അവിടെ സമാധാനമുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. നമുക്ക് പൂർണ്ണമായി ഹല്ലേലൂയ ഗാനം പാടുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അവൻ മടങ്ങി വരുന്നതായ ദിവസം ഒരു വലിയ ദിവസമായിരിക്കും. അന്ന് ഹല്ലേലൂയ ഗാനം പൂർണ്ണമായും ശരിയായും പാടുവാൻ കഴിയും. 145-ാം സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നോക്കിക്കേ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ആഴ്ചയിൽ ഒരിക്കൽ നാം പള്ളിയിൽ പോകുന്ന ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ വാഴ്ത്തുവാൻ നമുക്ക് തോന്നാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്, അത് പരിതാപകരമാണ്. ഇവിടെ ഇതാ ആശ്ചര്യകരമായ ഒരു സങ്കീർത്തനം. 8-ാം വാക്യം നോക്കിക്കേ. അവിടെ നമ്മായി 145-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ. നമുക്കൊരു ദയാലുവായ ദൈവമുണ്ട്. ദാവീദ് ദൈവത്തിൻ്റെ ദയ അനുഭവമാക്കിയിരുന്നു. അതുകൊണ്ട് അതേ ദയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുവാൻ ദാവീദിന് പ്രചോദനം ലഭിച്ചിരുന്നു എന്ന് നാം കാണുന്നു. 17-ഉം 18-ഉം വാക്യങ്ങൾ നോക്കിക്കേ. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. താങ്കൾ ആരായിരുന്നാലും എവിടെ ആയിരുന്നു എന്നിരുന്നാലും, പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൽ കൂടി താങ്കൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകുന്നു. താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, താങ്കൾക്ക് നേരിട്ട് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. താങ്കൾ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ രക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ താങ്കൾക്ക് സാധിക്കും. ദൈവം സമീപസ്ഥനാണ്. ഒടുവിലത്തെ വാക്യങ്ങൾ നോക്കിക്കേ. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജനവും അവൻ്റെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. പ്രാർത്ഥിക്കാം.